സംഭവം വള്ളംകളിയിൽ തീർന്നില്ല. ജോജി ജോസഫ് എഴുതുന്നു, ഒരിക്കൽ ഞാൻ പ്രാർത്ഥനാ കൂട്ടായ്മയിലായിരുന്ന സമയം. മനോഹരമായ ഗാനങ്ങൾ, സ്തുതി, ആരാധന എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഒരു ചിന്ത, ഞാൻ ഇതിലെല്ലാം പങ്കെടുക്കുന്നതിന് പകരം എല്ലാം ആസ്വദിച്ച് മൗനമായി ഇരിക്കുന്നതിൽ തെറ്റുണ്ടോ? ഈ ചോദ്യം മനസ്സിലുയർന്ന് അല്പനേരം കഴിഞ്ഞതേയുള്ളൂ. എൻ്റെ കുട്ടിക്കാലത്തെ ഒരു സംഭവം ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലമാണ്. അമ്മ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. ഒരു ദിവസം സന്ധ്യ കഴിഞ്ഞ സമയത്ത് അച്ചായൻ, അമ്മയുടെ പിതാവ്, അമ്മച്ചിയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. പിറ്റേന്ന് ഒരു യാത്ര പോകുന്നതിനെക്കുറിച്ചാണ് സംസാരം. എൻ്റെ അമ്മയുടെ ചേച്ചിയെ വിവാഹം കഴിച്ചിരിക്കുന്നത് ചമ്പക്കുളത്തേക്കാണ്. അവിടെ നിന്ന് അവരുടെ അച്ചായൻ വിളിച്ചിട്ടുണ്ട്. അതിനാൽ പിറ്റേന്ന് വള്ളംകളി കാണാൻ അവിടെ പോകണം. ഇത് കേട്ടതേ എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം. എനിക്കും വള്ളംകളി കാണണം, ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഗൗരവ പ്രകൃതിയായ അച്ചായനോട് ചോദിക്കാനുള്ള ധൈര്യമില്ല. മാത്രവുമല്ല, കൊണ്ടുപോകാൻ യാതൊരു സാധ്യതയുമില്ലതാനും. എങ്കിലും വിടാൻ പറ്റുമോ? വ്യത്യസ്തമായ ഒരു വഴിയിലൂടെ പരിശ്രമിക്കാമെന്ന് തീരുമാനിച്ചു. അവർ നിൽക്കുന്നതിൻ്റെ അടുത്ത മുറിയിലാണ് ഞാനിരിക്കുന്നത്. അവിടെ ഇരുന്ന് എൻ്റെ സാമൂഹ്യ പാഠം ടെസ്റ്റ് എടുത്ത് ഉറക്കെ വായന തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോഴേ അച്ചായൻ അമ്മച്ചിയോട് പറയുന്നത് എനിക്ക് കേൾക്കാം. ഇതെന്തുപറ്റി? സാധാരണ പറഞ്ഞാൽ പോലും വായിക്കാത്തതാണല്ലോ. അത് കേട്ടതോടെ എനിക്ക് ആവേശമായി. എൻ്റെ ആഗ്രഹം പോലെ തന്നെ അച്ചായൻ സംഭവം ശ്രദ്ധിച്ചല്ലോ. വായന തകൃതിയായി മുന്നോട്ടു പോയി. അല്പനേരം വായിച്ചപ്പോൾ പഠിപ്പിച്ച പാഠങ്ങളെല്ലാം വായിച്ചു തീർന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. പഠിപ്പിച്ചിട്ടില്ലെങ്കിലെന്താ, ബാക്കിയുള്ള പാഠങ്ങളും വായന തന്നെ വായന. അപ്പോഴതാ അടുത്ത വീട്ടിൽ നിന്ന് ഒരു സ്വരം. അവിടെ നിന്ന് എൻ്റെ സമപ്രായക്കാരനായ കൂട്ടുകാരനും ഉറക്കെ പുസ്തകം വായിക്കുകയാണ്. എനിക്ക് ആവേശം മൂത്തു. പിന്നെ മത്സരിച്ച് വായനയായി. പുസ്തകം മുഴുവൻ ഒരു വട്ടം വായിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം മുതൽ വീണ്ടും വായിക്കാൻ തുടങ്ങി. വായന നിർത്താൻ ഒരു കാരണം കിട്ടുന്നുമില്ല. അത്താഴത്തിന് അമ്മച്ചിയുടെ വിളി വന്നാലുടനെ വായന നിർത്താൻ കാത്തിരിക്കുകയാണ് ഞാൻ. അല്പം കഴിഞ്ഞപ്പോൾ അതാ വരുന്നു അമ്മച്ചി. എടാ, നീ വരുന്നില്ലേ? അച്ചായൻ അത്താഴം കഴിക്കാൻ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. അത് കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നല്ലോ ഞാനും. വായന നിർത്തി അത്താഴം കഴിക്കാൻ ഓടി. അത്താഴത്തിനിടെ അച്ചായന് അന്ന് എന്നോട് കൂടുതൽ വാത്സല്യം, കൂട്ടത്തിൽ ഒരു സമ്മാനവും, അച്ചായന് മാത്രം നൽകുന്ന സ്പെഷ്യൽ മീൻ വറുത്തതിൻ്റെ ഒരു പങ്ക്, അല്പനേരം കഴിഞ്ഞതേ ഒരു ചോദ്യവും. എടാ, ഞാൻ നാളെ ചമ്പക്കുളത്തിന് പോകുന്നുണ്ട്, നീ വരുന്നുണ്ടോ? അത് കേൾക്കാൻ വേണ്ടിയാണല്ലോ ഈ പിടാപ്പാടൊക്കെ പെട്ടത് എന്ന് ഞാൻ മനസ്സിൽ കരുതി. എന്നാൽ അതൊന്നും ഭാവിക്കാതെ പറഞ്ഞു, ഞാനും വരാം അച്ചായ. മറ്റു പേരക്കുട്ടികൾക്കൊന്നും കിട്ടാത്ത സൗഭാഗ്യങ്ങളാണ് അന്നെന്നെ തേടിയെത്തിയത്. പിറ്റേന്ന് ഞാൻ അച്ചായനൊപ്പം പോയി വള്ളംകളി കണ്ടു. ജീവിതത്തിൽ ആദ്യമായി. പക്ഷേ സംഭവം വള്ളംകളിയിൽ തീർന്നില്ല കേട്ടോ. അല്പനാളുകൾക്കകം അപ്രാവശ്യത്തെ പരീക്ഷയെത്തി. സാമൂഹ്യ പാഠത്തിന് എനിക്ക് ലഭിച്ചത് പതിവിലും വളരെ ഉയർന്ന മാർക്ക്. ഈ സംഭവവും നേരത്തെ മനസ്സിലുയർന്ന ചോദ്യവും തമ്മിലുള്ള ബന്ധം പതിയെ വ്യക്തമാവുകയായിരുന്നു. ഞാനും സ്തുതി ആരാധനയിൽ പങ്കുചേരണമോ എന്നായിരുന്നല്ലോ എൻ്റെ ചോദ്യം. ഈ സംഭവത്തിൽ എൻ്റെ ശബ്ദം ഉയർത്തിയപ്പോൾ എന്തെല്ലാമാണ് സംഭവിച്ചത്? അച്ചായൻ്റെ വാത്സല്യം കൂടുതൽ ആസ്വദിക്കാൻ കഴിഞ്ഞു. ഞാൻ പറയാതെ തന്നെ എൻ്റെ ആഗ്രഹം നിറവേറി. എൻ്റെ സ്വരം കേട്ട് കൂട്ടുകാരനും പുസ്തകമെടുത്ത് വായിച്ചു. അപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്ക് ലഭിച്ചു. ഓരോ സ്തുതി ആരാധനയിലും ഇതുതന്നെ സംഭവിക്കുന്നുണ്ട്. ദൈവസ്നേഹം നമുക്ക് കൂടുതൽ അനുഭവിക്കാൻ കഴിയുന്നു. നാം പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറുന്നു. നമ്മുടെ സ്തുതിപ്പ് മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നു. നാം അറിയാതെ തന്നെ മറ്റ് കൃപകൾ ലഭിക്കുന്നു. ഉത്സവഘോഷത്തോടെ അങ്ങയെ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അവർ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കുന്നു. സങ്കീർത്തനങ്ങൾ 89:15. ഈ ബോധ്യം ലഭിച്ചപ്പോൾ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ്യ.